الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. شيخ الإسلام ابن تيمية رحمه الله تعالى അദ്ദേഹം അഖീദത്തുൽ വാസിത്തിയയുടെ ആരംഭത്തിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. അദ്ദേഹം പറഞ്ഞു, വമിനൽ ഈമാനി ബില്ലാഹി അൽ ഈമാനു ബിമാ വസഫ അല്ലാഹു തആല നഫ്സഹു ഫീ കിതാബിഹി വബിമാ വസഫഹു ബിഹി റസൂലുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം بلا تحريف ولا تعطيل ولا تكييف ولا تمثيل. ഇതാണ് ഈ ഗ്രന്ഥത്തിന്റെ ആദ്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞത്. ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥവും വിശദീകരണവും ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ എടുക്കുകയുണ്ടായി. ഇനി അസ്മാ വസിഫാത്തിന്റെ ബാബിലുള്ള ചില കായികളെ കുറിച്ച്, ചില അടിസ്ഥാനങ്ങളെ കുറിച്ചാണ് ഒന്ന് രണ്ട് ദർസുകളിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രത്യേകിച്ചൊരു തർത്തീബില്ലാതെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട കായികൾ സൂചിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാകൾ, അവന്റെ സിഫാത്തുകൾ പഠിക്കുക എന്നത് ഏറ്റവും മഹത്തരമായ ഇൽമാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതാണ് ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ഇൽമ്. കാരണം പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ, ഷറഫുൽ ഇൽമി ബി ഷറഫിൽ മഅലൂം. ഏതൊരു വിഷയത്തെ കുറിച്ചാണോ നീ പഠിക്കുന്നത്, ആ പഠിക്കപ്പെടുന്ന വിഷയത്തിന്റെ ഷറഫ് എന്താണോ, അതിന്റെ ഗാംഭീര്യം എന്താണോ, അതനുസരിച്ചിരിക്കും ആ വിഷയത്തിന്റെ ഗൗരവം. നീ അള്ളാഹുവിനെ കുറിച്ചാണ് പഠിക്കുന്നത്, സൃഷ്ടികളിൽ ഒരു ഏതൊരു സൃഷ്ടിയെക്കാളും അങ്ങേയറ്റം, സൃഷ്ടികൾ യാതൊരു നിലക്കും അടുത്തു നിൽക്കാത്തൊരു സ്രഷ്ടാവിനെ കുറിച്ചാണ് നീ പഠിക്കുന്നത്. അവരെ എല്ലാം സൃഷ്ടിച്ച സ്രഷ്ടാവിനെ കുറിച്ചാണ് നീ പഠിക്കുന്നത്. അപ്പൊ സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും മറ്റു വിഷയങ്ങളെ കുറിച്ചുള്ള അറിവും തമ്മിൽ. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഏറ്റവും അദീമായ അറിവാണ്, ഏറ്റവും മഹത്തരമായ അറിവാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, അള്ളാഹുവിനെ യഥാരൂപത്തിൽ ഭയപ്പെടുക ഉലമാക്കലാണ്. അവിടെ പറയപ്പെട്ട അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് മനസ്സിലാക്കലാണ്. നീ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം ഇതാണ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല എന്ന് നീ മനസ്സിലാക്കണം. ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് അത് പ്രത്യേകം പഠിക്കണമെന്ന കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അനേകം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആനിലാകട്ടെ അല്ലെ, വളരെ ചുരുങ്ങിയ ആയത്തുകളാണ്. അള്ളാഹുവിന്റെ ഇസ്മുകളില്ലാത്ത, അള്ളാഹുവിന്റെ അസ്മാകൾ പറയാത്ത ആയത്തുകൾ വളരെ ചുരുക്കാണ്. വഹുവ ശമീഉൽ അലീം, ഇന്നല്ലാഹ ഗഫൂറു റഹീം, ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, ഇങ്ങനെയൊക്കെയാണ് ഖുർആനിലെ മിക്ക ആയത്തുകൾ അവസാനിക്കുന്നത്. അള്ളാഹുവിന്റെ അസ്മാകൾ കൊണ്ടോ സിഫാത്തുകൾ കൊണ്ടോ അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും രൂപത്തിലൊരു കാര്യം അറിയിക്കാതെ ഖുർആനിലെ ഒരു ആയത്തും മുന്നോട്ടു പോകുന്നില്ല. ഏതൊരായത്തും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് വ്യക്തമായി അറിയിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അപ്രകാരം തന്നെ അള്ളാഹുവിനെ കുറിച്ച് അനേകം കാര്യങ്ങൾ റസൂൽ അള്ളാഹി സ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ അസ്മാകൾ, അവന്റെ സിഫാത്തുകൾ, അവന്റെ അഫ്ആലുകൾ, അവന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, പ്രവർത്തികൾ, ഇങ്ങനെ അനേകം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ മഹത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിഷയത്തിൽ മറ്റേത് വിഷയങ്ങളിലും ഉള്ളതുപോലെ ചില കായികകളും അടിസ്ഥാനങ്ങളും ഉണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കായിക, അസ്മാഉല്ലാഹി വസിഫാതിഹി غير محصورة. أسماء الله وصفاته غير محصورة. أسماء الله الله نامنغ وصفاته أو أنه وشيشنغ غير محصورة. അത് തിട്ടപ്പെടുത്തപ്പെട്ടതല്ല, ഒരു ക്ലിപ്തപ്പെടുത്തപ്പെട്ട എണ്ണമുള്ളതല്ല. ഇത്ര എണ്ണം അള്ളാഹ്ക്ക് ഇത്ര എണ്ണ ഇസ്മേ ഉള്ളൂ, ഇത്ര സിഫത്തേ ഉള്ളൂ എന്ന് പറയാനുള്ള തെളിവില്ല. സിഫത്തുകളുടെ കാര്യം ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു തആല അവനെ കുറിച്ചുള്ള എല്ലാ കാര്യവും നമ്മെ അറിയിച്ചിട്ടില്ല അല്ലേ. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അവനെ കുറിച്ച് മറ്റൊന്നും അറിയാൻ പറ്റൂല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അവനെ കുറിച്ചുള്ള ഒരു അറിവും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ ബിമാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അവനെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ അസ്മാഉകൾ അതേപോലെ തന്നെയാണ്. അള്ളാഹുവിന്റെ എല്ലാ ഇസ്മുകളും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. എന്നാൽ ചില ആളുകളുടെ ധാരണ അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അതിനൊരു കാര്യമായി പറയാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, ഇന്നലില്ലാഹി തിസ്അതു വതിസ്ഊന, ഇന്നലില്ലാഹി തിസ്അതൻ വതിസ്ഊന ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങൾ ഉണ്ട് എന്ന ഹദീസാണ് അതിനവർ തെളിവായി പറയുന്നത്. ആ ഹദീസ് ഇതിന് തെളിവല്ല. കാരണം എന്താ, അള്ളാഹ്ക്ക് 99 നാമം ഉണ്ടെന്നേ ഉള്ളു, അതിൽ ആകെ 99 മാത്രമേ ഉള്ളൂ എന്നില്ല. അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട്. മന അഹ്സാഹ ദഖല ജന്ന, അതാരെങ്കിലും ഇഹ്സാഹ് നടത്തിയാൽ, അതവൻ ശരിക്ക് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എൻ്റെ അർത്ഥം അള്ളാഹ്ക്ക് 99 നാമങ്ങൾ പ്രത്യേകമായി അള്ളാഹു തെരഞ്ഞെടുത്തത് വേണ്ട, 99 കൂടുതൽ. ഉദാഹരണത്തിന് ചില ആളുകൾ പറയുന്ന, ഞാൻ 100 ഒരാൾക്ക് സ്വതക്ക കൊടുക്കാൻ വെച്ചിട്ടുണ്ട്, 100 എൻ്റെ കയ്യിലുണ്ട് സ്വതക്കു വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ആകെ 100 ഉള്ളൂ എന്നല്ല, 100 ഉണ്ടാവാം പിന്നെ കൂടുതലും ഉണ്ടാവാം, പക്ഷെ 100 അയാൾ പ്രത്യേകം മാറ്റി വെച്ചതാണ്. അതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് 99 നാമങ്ങളുണ്ട്. അതാരെങ്കിലും കാണാതെ പഠിച്ചാൽ, ആ 99 പഠിച്ചു കഴിഞ്ഞാൽ, ദഖലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം, അസ്മാഉല്ലാഹി വസിഫാതിഹി ഗൈറു മഹ്സൂറത്തിൻ, അള്ളാഹുവിന്റെ അസ്മാഉകൾ അവന്റെ നാമങ്ങൾ അവന്റെ സിഫാത്തുകൾ വിശേഷണങ്ങൾ അത് ഒരു കൃത്യമായ ക്ലിപ്തപ്പെടുത്തപ്പെട്ട എണ്ണമുള്ളതല്ല. ഈ ഖായിദകളുടെ വിശദീകരണം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വല്ലാതെ ഇപ്പൊ എടുക്കുന്നില്ല. ഇൻഷാല്ലാ പല വിഷയങ്ങളും ഇനി വരാനുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഒരു മുഖദ്ദിമ എന്ന നിലക്ക് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ശരി, ഈ ഹദീസിൽ ഇപ്പോ രണ്ടാമത്തെ ഖായിദ അതാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ നടത്തിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ജുമ്മഉ ഇഹ്സാഇ അസ്മാഇല്ലാഹി സലാസ, അടുത്ത ഖായിദ അതാണ്. ജുമ്മഉ ഇഹ്സാഇ അസ്മാഇല്ലാഹി സലാസ, ജുമ്മഉ അള്ളാഹുവിന്റെ നാമങ്ങൾ അവ ഇഹ്സാ നടത്തുന്നതിന്റെ പൂർണത മൂന്ന് കാര്യങ്ങളിലാണ്. ജുമാ എന്ന് പറഞ്ഞാൽ അതിനെല്ലാത്തിനെയും പൂർത്തീകരിക്കുന്നത്. മൂന്ന് കാര്യം ഉണ്ടായാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ നീ ഇഹ്സാ നടത്തിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ഫളീലത്താണ് പറഞ്ഞത്. അള്ളാഹുക്ക് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹാ, ആരെങ്കിലും ഇഹ്സാ നടത്തി കഴിഞ്ഞാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ എങ്ങനെയാണ് പല ആളുകളുടെയും ധാരണ ഇത് കാണാതെ പഠിക്കലെന്നാണ്. ചില മദ്രസകളിൽ അല്ലാഹു റഹ്മാനുൻ റഹീമുൻ ഖാലിഖുൻ ഖാദിറുൻ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കലുണ്ട്. ശരിയാണ്, ഇത് കാണാതെ പഠിക്കാന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ വെറും അത് കാണാതെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം. ഇത് മൂന്ന് മർത്തബകളാണ്, മൂന്ന് കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹിന്റെ അസ്മാ സിഫാത്തിന് ഇപ്പൊ നമ്മൾ കുറെ ഇസ്മുകൾ പഠിക്കും. ഈ ഖിത്റാസി എടുക്ക തീരുന്നതിൻ്റെ ഇടയിൽ കുറെ ഇസ്മുകൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ ആ ഇസ്മുകൾ പഠിക്കുന്ന സമയത്ത് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഹിഫ്ളുഹ, ഒന്ന് അള്ളാഹുവിന്റെ ഇസ്മുകൾ കാണാതെ പഠിക്കുക, ഹിഫ്ളുഹ. എളുപ്പമുള്ള പദമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇത് ഇബ്നു ഖയ്യിം പറഞ്ഞതാണ്. ഇബ്നു ഖയ്യിം അദ്ദേഹം ഉപയോഗിച്ച വാക്ക് യഹ്സാഉ അൽഫാദിഹ വ അദദിഹ എന്നാണ്. സൂറയെ എളുപ്പമാക്കി ഹൈഫുഹ എന്നാണ്, കാണാതെ പഠിക്കാം. അള്ളാഹിന്റെ ഇസ്മുകൾ ഏതൊക്കെയാണ്? റഹ്മാൻ, റഹീം, മാലിക്, ഖാലിഖ്, അൽഹയ്യു, അൽ ഖയ്യൂം, സമീ, അൽ ബസീർ. ഇങ്ങനെ അള്ളാഹുവിന്റെ ഇസ്മുകൾ കാണാതെ പഠിക്കുക. ഏതൊക്കെ ഇസ്മുകൾ ഉണ്ട് എന്ന് കാണാതെ പഠിക്കുക. രണ്ട്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, മഅരിഫത്തു മഅനിഹ, അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. മഅരിഫത്തു മഅനിഹ, അള്ളാഹുവിന്റെ ഇസ്മുകളുടെ അർത്ഥം മനസ്സിലാക്കുക. ഉദാഹരണത്തിന് റഹ്മാൻ, ദുർ റഹ്മത്തിൽ വാസിഅ, പഠിച്ച പോലെ. റഹീം, ദുർ റഹ്മത്തിൽ വാസില. അതുപോലെ അൽ ഹയ്, അല്ലദീ ലഹുൽ ഹയാത്തുൽ കാമില. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽ ഖയ്യൂം, അൽ ഖായിമു ബിനഫ്സിഹി വൽ മുഖീമു ലിഗൈരി. ഇങ്ങനെ അള്ളാഹുവിന്റെ ഇസ്മുകൾ ഓരോന്നും പഠിക്കുക. അതിന്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കുക? എന്താണ് അതിന്റെ ഉദ്ദേശം? അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ അള്ളാഹുവിന്റെ ഇസ്മ നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൂടി പഠിക്കുക. രണ്ടാമത്തെ കാര്യം അതെ. മൂന്ന്, ദുആഉഹു ബിഹ. ദുആഉഹു, ദുആഉഹു എന്നുള്ളതിന്റെ ഐന് അലിഫ് കഴിഞ്ഞ പിന്നെ വാവിന്റെ മേലെ ഹംസ. ദുആഉഹു ബിഹ, വാവിന്റെ മേലെ ഹംസ. ദുആഉഹു, വാവിന്റെ മേലെ ഹംസ. ദുആഉഹു ബിഹ, അള്ളാഹുവിനെ ആ ഇസ്മുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക, വിളിച്ച് ദുആ ചെയ്യുക. എവിടെ ഉദ്ദേശിക്കുന്ന ദുആ? രണ്ട് ദുആനെ ഉൾക്കൊള്ളുന്നതാണ്, ദുആ മസ്അല വ ദുആ ഇബാദ. മുന്നേ പലതവണ എടുത്താണ് ദുആ മസ്അല, ദുആ ഇബാദ. ഈ ദുആ കൊണ്ട് രണ്ട് ദുആ ഉദ്ദേശിക്കുന്നുണ്ട്. ആണെങ്കിൽ ഒരു ചെറിയ ഗ്രാഫ് പോലെ എഴുതിയാൽ മതി. ദുആ മസ്അല, ദുആ ഇബാദ. അള്ളാഹനെ ഇസ്മുകൾ കൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് അള്ളാഹു ബസീറാണ് നിനക്ക് മനസ്സിലായി, അപ്പോൾ നീ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക, യാ ബസീർ, യാ സമീ, യാ ബസീർ എന്ന് അള്ളാഹുനോട് നീ ദുആ ചെയ്യുക. അബ്സർനി അൽ ഹഖ, എല്ലാം കാണുന്നവനെ നീ എനിക്ക് സത്യം കാണിച്ചു തരണേ. യാ റഹ്മാൻ ഇർഹംനി, അല്ലാഹു റഹ്മാനായ റബ്ബേ എനിക്ക് നീ റഹ്മത്ത് ചൊരിയണേ. ഇങ്ങനെ ഇതാണ് ദുആ മസ്അല, അള്ളാഹുനോട് നീ പ്രാർത്ഥിക്കുക, നീ നിന്റെ കാര്യങ്ങൾ ആവശ്യപ്പെടുക, അങ്ങനെ ദുആ ചെയ്യണം. രണ്ടാമത്തെ കാര്യം ദുആ ഇബാദ, നീ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആ ഇസ്മിന്റെ അടിസ്ഥാനത്തിലുള്ള ഇബാദത്ത് ചെയ്യണം. അള്ളാഹു സമീഅാണ്, എല്ലാം കേൾക്കുന്നവനാണ് നിനക്ക് മനസ്സിലായി. അപ്പൊ നീ നിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, കാരണം റബ്ബ് നിന്റെ സംസാരം കേൾക്കുന്നുണ്ട്. നീ നിന്റെ സംസാരം ശ്രദ്ധിക്കുക, നിന്റെ റബ്ബ് നിന്നെ കേൾക്കുന്നുണ്ട്. നീ നിന്റെ ദുആ ഉച്ചത്തിൽ ഇങ്ങനെ അട്ടഹസിക്കേണ്ടയില്ല, കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ചില ആൾക്കാർ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും തദ്ഊന സമീഅൻ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നവനെയാണ്, സമീഅനെയാണ്. വലാ തദ്ഊന അസമ്മൻ, ചെവി കേൾക്കാത്തവനെയല്ല നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. കുറെ ഒച്ചത്തിൽ അട്ടഹസിച്ച് വിളിക്കണ്ട, സമീഅന, അവൻ ചെറുതായി ഒതുക്കം സംസാരിച്ചാലും കേൾക്കൂ. അപ്പൊ ഇങ്ങനെ നീ നിന്റെ നീ ആ ഇസ്മ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് ഇബാദത്ത് ചെയ്യുക. അള്ളാഹു ബസീറാണ്, നീ നിന്റെ ഇബാദത്തുകൾ ശരിയാക്കി. നീ അള്ളാഹു റഹ്മാനാണെന്ന് മനസ്സിലാക്കി, നീ റഹ്മത്ത് കാണിക്ക, അല്ലേ? അർറഹീമൂന അർഹമുഹും റഹ്മാൻ, റഹ്മത്ത് കാണിക്കുന്നവരോട് അള്ളാഹു റഹ്മത്ത് കാണിക്കും. നീ അള്ളാഹു ജമീലാണ്, ഭംഗിയുള്ളവനാണെന്ന് മനസ്സിലാക്കി, നീ ഭംഗിയുള്ളവനാകുക. അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് ഭംഗിയായി പറഞ്ഞ കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാം. അതുപോലെ തന്നെ മറ്റുള്ള ഇസ്മകളും. ഇതാണ് അള്ളാഹുവിന്റെ അസ്മാകൾ പഠിച്ചാൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് അള്ളാഹിന്റെ ഇസ്മ നീ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഗാംഭീര്യം നീ തിരിച്ചറിയുന്ന സമയത്ത് അത് നിന്റെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ തുടങ്ങും. നീ റബ്ബിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനനുസരിച്ച് നിന്റെ ജീവിതത്തിൽ അത് സ്വാധീനം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈമാനികമായ മാറ്റം ഉണ്ടാക്കുന്ന ഇൽമു ഈ ഇൽമാണ്. അള്ളാഹിനെ കുറിച്ചുള്ള അറിയലാണ്, അസ്മാഉ സിഫാത്ത് പഠിക്കലാണ് ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്ന ഇൽമ് അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ചുള്ള സിഫാത്തുകളെ കുറിച്ചുള്ള പഠനമാണ്. അത് ശരിക്കൊരാളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിയാൽ വലിയ സ്വാധീനമുണ്ടാക്കും. ഏത് ഇൽമിനേക്കാളും വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഇൽമ് അസ്മാ സിഫാത്തിനെ കുറിച്ചുള്ള ഇൽമാണ്. അപ്പൊ ആ ഇസ്മുകൾ ആരെങ്കിലും 99 ഇസ്മുകൾ കാണാതെ പഠിച്ച് ഈ രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവൻ പരിപൂർണ മുഅ്മിനായിരിക്കും. അവന്റെ ഈമാനൊരു കുറവുണ്ടാവില്ല. കാരണം ഏതൊരു ഇസ്മു നിങ്ങളെടുത്തോ അതുമായി അള്ളാഹിന്റെ ദീനിൽ ഏതൊരു ഹുക്കുമുണ്ടോ അതൊക്കെ ഏതെങ്കിലും ഒരു ഇസ്മുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഇബ്നുൽഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞായി കാണാം, ദീനിൽ എന്തൊരു കാര്യമുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ ഇസ്മുകളുമായി ബന്ധപ്പെട്ടതായിരിക്കും. അള്ളാഹുവിന്റെ ഇസ്മുകളുമായി അതിന് നല്ല ബന്ധമുണ്ടാവും. ഏതൊരു ഇസ്മിനും അള്ളാഹുവിന്റെ ഏതൊരു നാമത്തിനും നിന്നിൽ ഒരു പ്രത്യേക സ്വാധീനം ചെലുത്താനുണ്ടാവും. ആ സ്വാധീനം ഓരോ ഇസ്മിൽ നിന്നും നമുക്ക് വ്യക്തമായി പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കും, ഒരാൾ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരാൾ 99 ഇസ്മുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പറഞ്ഞു തന്ന, അവൻ പഠിപ്പിച്ചു തന്ന 99 നാമങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന 99 നാമങ്ങൾ, അതൊരാൾ ഇഹ്സാ നടത്തുകയാണ്. അതായത് ഇതേ രൂപത്തിൽ ആദ്യം ഇഹ്ഫ്ളാക്കുക, പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, പിന്നെ അതുകൊണ്ട് അള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ അസ്മാഉകൾ ഒരാൾ ഇഹ്സാ നടത്തുകയാണെങ്കിൽ അയാൾ പരിപൂർണനായ മുഅ്മിനായിരിക്കും. അക്കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. അല്ലെ, ഈമാൻ പൂർണ്ണതയോടെ അടുത്തു നിൽക്കുന്നതായിരിക്കും. അപ്പൊ ഇഹ്സാ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നലില്ലാഹി 99 ജന്ന, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, അതാരെങ്കിലും ഇഹ്സാ നടത്തി കഴിഞ്ഞാൽ അവൻ സ്വർഗത. ഇഹ്സാ എന്ന് പറഞ്ഞാൽ വെറും കാണാതെ പഠിക്കലല്ല. പല ആൾക്കാരുടെയും ധാരണ അള്ളാഹിന്റെ നാമങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. കാണാതെ പഠിക്കലല്ല അവിടുത്തെ ഉദ്ദേശം, മറിച്ച് അത് ശരിക്ക് മനസ്സിലാക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. ശരി, മൂന്നാമത്തെ കായിക ഉസൂലു അഹ്ലി സുന്ന വൽ ജമാഅ, ഉസൂലു അഹ്ലി സുന്നതി വൽ ജമാഅ في باب الاسماء والصفات في باب الاسماء والصفات في باب الاسماء والصفات ثلاثه ഞാൻ മുന്നെടുത്താൻ في باب എന്നങ്ങനെ ഇതാ باب എന്ന് എഴുതിയിട്ട് പിന്നെ അലിഫ് ലാം ആണ്. باب എന്ന് ആദ്യം എഴുതാം എന്നിട്ട് പിന്നെ അലിഫ് ലാം. الاسماء والصفات ثلاثة ثلاثة والصفات ألف لام ثلاثة أهل السنة والجماعة أسماء والصفات عند بابل مون أدستان أنجلند مون أدستان لامي أدكن سامي ترتان لا لكن هذا إثبات ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും നല്ല ചുരുക്കവാക്കിൽ പറയാം. ഒന്ന് അൽ ഇസ്ബാത്ത്, അൽ ഇസ്ബാത്ത് മുസ്ലാം. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ പറഞ്ഞ കാര്യം തന്നെ, അൽ ഈമാനു ബിമാ വസഫ അല്ലാഹു ബിഹി ഫീ കിതാബിഹി വസഫ ബിഹി റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞില്ലേ, ആ കാര്യം തന്നെ ഇസ്ബാത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞോ അതൊക്കെ ഉണ്ട്, അതൊക്കെ സ്ഥിരീകരിക്കുക, അതാണ് ഇസ്ബാത്ത്. ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുക. അള്ളാഹു റസൂലും അവന് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞോ അതൊക്കെ അംഗീകരിക്കുക, അതൊന്നും നിഷേധിക്കാതിരിക്കുക. രണ്ട്, അന്നഫിയു മഅ ഇസ്ബാത്തി ളിദ്ദിഹി, അന്നഫിയു നിഷേധിക്കുക മഅ ഇസ്ബാത്തി ളിദ്ദിഹി. അള്ളാഹുവിന് റഹ്മാൻ എന്ന പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്ത് ചെയ്യുന്ന, ഇസ്ബാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് റഹ്മാൻ എന്ന പേരുണ്ട്. അയ്യോ, അപ്പൊ നീ എന്ത് ചെയ്യുക, റഹ്മാൻ എന്ന പേരുണ്ട് ഇത് അംഗീകരിക്കുക. അള്ളാഹ്ക്ക് റഹ്മത്ത് എന്ന സിഫത്ത് ഉണ്ട്, ശരി, അപ്പൊ നീ റഹ്മത്ത് എന്ന സിഫത്ത് അംഗീകരിക്കുക, അതാണ് ഇസ്ബാത്ത്, അതാണ് അംഗീകരിക്കൽ, സ്ഥിരീകരിക്കുക. അള്ളാഹു എന്തൊക്കെ അവനുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്ഥിരീകരിക്കുക, നിഷേധിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ ഇസ്മുകളായിരിക്കും, ചിലപ്പോൾ സിഫത്തായിരിക്കും, ചിലപ്പോൾ ഫിഅലായിരിക്കും, പ്രവൃത്തിയായിരിക്കും. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്തിവാ ചെയ്തു അർശിന്റെ മേലെ ആരോഹിതനായി, ഒരു ഫയലാണ്, ഒരു പ്രവൃത്തിയാണ്. നീ അത് അംഗീകരിക്ക, സ്ഥിരീകരിക്ക, നിഷേധിക്കാതിരിക്ക, ഇതാണ് ഇസ്ബാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട്, അന്നഫിയു മഅ ഇസ്ബാത്തി ളിദ്ദിഹി. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരിച്ച് നമ്മൾ അടുത്ത വസതിയിലെ അടുത്ത ഭാഗത്ത് വിശദീകരിക്കും. النفي مع إثبات ضده. നഫി നിഷേധിക്കുക, അള്ളാഹു അവനില്ല എന്ന് പറഞ്ഞ എന്തൊക്കെ കാര്യം ഉണ്ടോ അതൊക്കെ നിഷേധിക്കുക. മഅ ഇസ്ബാതി ലിദ്ദിഹി, മഅ ഒപ്പം ഇസ്ബാത് ഒപ്പം സ്ഥിരീകരിക്കുക കൂടി വേണം, ലിദ്ദിഹി അതിന്റെ നേർ വിപരീതമായ കാര്യം. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു തആല അവനെ പറ്റി പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ഇത് നഫിയൻ. അള്ളാഹു സുബ്ഹാനഹു തആല അവനെ പറ്റി പറഞ്ഞു, അള്ളാഹു ഹയ്യാണ് ഖയ്യൂമാണ്, അള്ളാഹു പരിപൂർണമായ ഹയാത്തുള്ളവനാണ്. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം, അവന് ഉറക്കമോ ചടവോ ഉറക്കച്ചടവോ ബാധിക്കുകയില്ല. ഇത് നിഷേധമാണ്. അപ്പൊ അള്ളാഹു ഉറങ്ങുകയില്ല എന്നുള്ളത് നിഷേധിക്കുക. അപ്പൊ അതിന് നേരെ വിപരീതമായ കാര്യം എന്താണ്? അള്ളാഹുക്ക് പരിപൂർണമായ ഹയാത്തുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അത് പറഞ്ഞതിനു ശേഷം നഫി നടത്തിയത്. എന്തിനധികം? നമ്മുടെ കലിമത്തു ഷഹാദ വരെയും തെളിവാണല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഷരീക്കില്ല എന്ന കാര്യം നമ്മൾ ആദ്യം അംഗീകരിക്കണം. ലാ ഇലാഹ, ഒരു ഇലാഹു ഇല്ല, അവന് പങ്കാളിയില്ല, അതാണ് ആ വാക്കിലൂടെ അംഗീകരിക്കുക. ലാ ഷരീക്ക്, അള്ളാഹുക്ക് ഒരു പങ്കാളിയുമില്ല, ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ. അപ്പൊ അള്ളാഹുവിന് മാത്രമേ ഉലൂഹിയത്ത് സ്ഥിരീകരിച്ചുള്ളൂ. അള്ളാഹുവിന് പങ്കാളി ഇല്ല എന്നുള്ളത് പറഞ്ഞതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? അള്ളാഹു അവൻ ഉലൂഹിയത്തിൽ ഏകനാണെന്നും കൂടി പറഞ്ഞു. അങ്ങനെ അനേകം സന്ദർഭങ്ങൾ ഇത് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു തആല ളുൽമ ചെയ്യില്ല, അള്ളാഹു അനീതി ചെയ്യില്ല എന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം? അള്ളാഹു പരിപൂർണമായ നീതിയുള്ളവനാണ് എന്നുകൂടി സ്ഥിരീകരിക്കണം, അല്ലെങ്കിൽ ആ ആശയത്തിലായിരിക്കണം വാക്കുകൾ പറയേണ്ടത്. കാരണം അന്നഫിയുൽ മഹദ് ഇസ്ലാം, അന്നഫിയുൽ മഹദ് യകൂനു സമ്മ. വെറും ഒരാള് നിഷേധിക്കാൻ മാത്രം നിന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരാളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഒരാൾ അങ്ങനെയല്ല 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 എന്ന് പറഞ്ഞ് അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളെ നിഷേധിക്കുന്നതിനും കളിയാക്കുന്നു. ഉദാഹരണത്തിന് ഒരാൾ രാജാവിന്റെ അടുത്ത് പോവാണ്, ഞാൻ മുന്നേ പറഞ്ഞ ഉദാഹരണമാണ്, ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഉദാഹരണമാണ്. ഒരാൾ രാജാവിന്റെ അടുക്കൽ പോവാണ്, രാജാവിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ അസൂയക്കാരനല്ല, നിങ്ങൾ നീ അനീതി ചെയ്യുന്നവനല്ല, നിങ്ങൾ കള്ളനല്ല, നിങ്ങൾ ഉറങ്ങുന്നവനല്ല, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കളിയാക്കലാണ് അല്ലെ. കുറെ നേരം കേട്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് വല്ല ശിക്ഷയും കിട്ടും. അപ്പൊ വെറും ഒരാള് മോശക്കാരനല്ല, കള്ളനല്ല, ചീത്ത പേടിത്തൊണ്ടനല്ല എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞിരുന്നാൽ നഫി മാത്രം നടത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോ കളിയാക്കലാവും. അപ്പൊ നഫീനോടൊപ്പം എന്ത് ചെയ്യണം? ഇസ്ബാത്ത് വേണം. അതിന് അനേകം തെളിവുകൾ ഖുർആനിലും ഹദീസിലുണ്ട്. ഇൻഷാല്ലാഹ് ഈ വാസത്തിയയിലെ അനേകം അദില്ലത്തുകൾ, അതിൽ പലതിൽ ഇതിൽ നിന്ന് തെളിവുണ്ട്, ഈ ഖാഇദക്കുള്ള തെളിവ് ഇൻഷാല്ലാഹ് അതിനിടയിൽ നമ്മൾ പറയും. അപ്പൊ കൂടുതൽ വിശദീകരിക്കുകയും ചെയ്യാം. മൂന്നാമത്തെ എന്താണ്? അത്തവഖുഫ്. അത്തവഖുഫ്, അള്ളാഹു റസൂലും സംസാരിക്കാത്ത കാര്യങ്ങളിൽ മിണ്ടാതിരിക്കുക. അത് ഉണ്ട് എന്ന് പറയാനോ ഇല്ല എന്ന് പറയാനോ നമ്മൾ പോകേണ്ടതില്ല. അള്ളാഹു റസൂലും ഒരു കാര്യം സംസാരിച്ചിട്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഉണ്ട് എന്ന് പറയാനോ ഇല്ല എന്ന് പറയാനോ നമ്മൾ പോകേണ്ടതില്ല. എന്നാൽ അള്ളാഹു റസൂലും പറഞ്ഞതിനെതിരായിട്ടാണ് പറഞ്ഞെങ്കിലോ അത് നിഷേധിക്കണം, സംശയമില്ല. ഒരാൾ പറയാം അള്ളാഹുക്ക് റഹ്മത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏയ് അള്ളാഹുക്ക് റഹ്മത്തില്ല എന്ന കാര്യം അതിനെക്കുറിച്ച് ഖുർആനിൽ എവിടെയും വന്നിട്ടില്ല എന്ന് പറയരുത്. കാരണം അള്ളാഹുക്ക് റഹ്മത്തുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അതിനെതിരായി ഒരാൾ സംസാരിച്ചാൽ അതിന് മറുപടി പറയാം. അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഒരാൾ മോശമായൊരു വാക്ക് പറയണം, അള്ളാഹുവിനെ പറ്റി പറയാൻ പാടില്ലാത്ത മനുഷ്യമായ, ഉദാഹരണത്തിന് അള്ളാഹു ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ അള്ളാഹു വെള്ളം കുടിക്കും. അപ്പൊ ഒരാൾ പറയാം അള്ളാഹു വെള്ളം കുടിക്കുകയില്ല എന്ന് കൃത്യമായ പരാമർശം ഹദീസിൽ എവിടെയും കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് നമ്മൾ ഉണ്ടായിരിക്കണം എന്നറിയോ? ഇല്ല, ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക എന്നുള്ളതൊന്നും അള്ളാഹു സുബ്ഹാനഹു തആല അവന് ഇല്ലാത്ത കാര്യമാണ്. ഇത് മനുഷ്യന്മാർക്ക് മാത്രമല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കമാലാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് കമാലല്ല, പരിപൂർണതയല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് യോജിക്കാത്ത കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ അത് നിഷേധിക്കണം, ഒരു സംശയമില്ല. പക്ഷെ രണ്ട് സാധ്യതകളുള്ള, ഉണ്ടാവാനും സാധ്യതയുണ്ട്, ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ എന്നാൽ അള്ളാഹുവിന്റെ ശറഈ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മിണ്ടാതിരിക്കുക. ഉദാഹരണത്തിന് അള്ളാഹുവിന് മക്കാനുണ്ടോ, സ്ഥലമുണ്ടോ? മക്കാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മുകളിലാണ് എന്നതാണെങ്കിൽ അത് ശരിയാണ്. അള്ളാഹ് എവിടെയാണ്? മുകളിലാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാന തആല ഇതേപോലെ മനുഷ്യന്മാർ ജീവിക്കണ പോലെ ഒരു സ്ഥലത്തിന്റെ ഉള്ളിലാണ് അള്ളാഹ് ജീവിക്കണത് എന്ന് പറയുകയാണെങ്കിലോ പറയാൻ പറ്റുമോ? കാരണം സ്ഥലത്തിന് ഉണ്ടാക്കിയത് അള്ളാഹുവാണ് അല്ലേ, സ്ഥലത്തിന് അള്ളാഹുവാണ് ഉണ്ടാക്കിയത്, അവന് സ്ഥലം ഉണ്ടാവില്ല. അപ്പോ ഒരാൾ മക്കാൻ എന്ന വാക്ക് അള്ളാഹുവിനൊരു സ്ഥലമുണ്ട് എന്ന വാക്ക് അയാൾ ഉദ്ദേശിക്കുന്നത്, ആ വാക്കുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന അള്ളാഹു മുകളിലാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് ശരിയാണ്. എന്നാൽ അള്ളാഹു ഒരു സ്ഥലത്തിന്റെ ഉള്ളിലാണ് എന്ന് പറയുകയാണെങ്കിലോ, സ്ഥലം അള്ളാഹുവിനെ പൊതിഞ്ഞിരിക്കുന്ന രൂപത്തിൽ ആണ് എന്നൊരാൾ പറയുകയാണെങ്കിലോ അത് ബാത്തിലാണ്. കാരണം സ്ഥലം ഉണ്ടാക്കിയത് അള്ളാഹുവാണ്, ഒരിക്കലും മഖ്ലൂഖ് ഖാലിഖിനെ ഒരിക്കലും എന്ത് ചെയ്യില്ല, ചൂഴ്ന്നു നിൽക്കുകയില്ല. ഇതേപോലെ സമയം, സമയം അള്ളാഹു ഉണ്ടാക്കി, അള്ളാഹിന്റെ സൃഷ്ടിയാണ്. സമയം അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കൗല് ബാത്തിലാണ്. അള്ളാഹുവിന് സമയമില്ല, അവനാണ് അതിനുണ്ടാക്കിയത്. അവൻ സമയങ്ങൾക്ക് അതീതനാണ്, സമയങ്ങൾക്ക് പുറത്തൻ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഭാവി, ഭൂതം, വർത്തമാനം അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് സമയമുള്ളതുകൊണ്ടാണ് ഭാവി, ഭൂതം, വർത്തമാനമൊക്കെ ഉണ്ടായത്. അള്ളാഹുവിന് യോജിക്കാത്ത കാര്യമാണെങ്കിൽ അത് നിഷേധിക്കണം. പക്ഷെ വ്യക്തമായ പരാമർശം വരാത്ത രണ്ട് സൂചനകളുള്ള വാക്കുകളാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തവക്കുഫ്, ഒന്നും പറയാതിരിക്കലാണ്, അതിൽ സൂക്ഷ്മതക്ക് മിണ്ടാതിരിക്കലാണ് ഏറ്റവും സൂക്ഷ്മമായ രീതി. കാര്യങ്ങളെ തെളിവ് തന്നെയാണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എന്നാൽ ആയത്ത് നമ്മൾ വിശദീകരിച്ചാൽ മൂന്നാമത്തെ ഖാഇദ അതാണ്, നാലാമത്തെ ഖാഇദ ഇതും ഏതാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു അസ്ലാണ്. അർക്കാനുൽ ഈമാനി ബിൽ അസ്മാഇ വസ്സിഫാത്തി സലാസ. അർക്കാനുൽ ഈമാൻ, അർക്കാനുൽ ഈമാൻ ബിൽ അസ്മാഇ വസ്സിഫാത്തി സലാസ. അസ്മാഇ വസ്സിഫാത്തിലുള്ള വിശ്വാസം അതിന്റെ റുക്നുകൾ മൂന്നെണ്ണമാണ്. മൂന്ന് കാര്യങ്ങളാണ് ഇസ്മാ വസ്സിഫാത്തിന്റെ ഈമാനിലുള്ള റുക്നുകൾ. ഇതൊക്കെ നമ്മൾ ഈ ഖാഇദകൾ നമ്മൾ ശരിക്കും ആലോചിക്കുകയും ഓരോ ഇസ്മുകളുടെയും കാര്യത്തിൽ നമ്മൾ സാധിക്കാവുന്നത്ര ദീനിയായ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രയോഗിക്കുകയും വേണം. എന്നാലേ ഇത് ശീലാവുള്ളൂ, മനസ്സിലാവുള്ളൂ. ഒരു അഹ്ലു സുന്നയുടെ വ്യക്തി ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ചിന്തിപ്പിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ വെറും ഖാഇദകൾ മാത്രമായിട്ട് നിലകൊള്ളും. ഇത് നമ്മള് എന്താ പറയാ, നമ്മുടെ മജ്ജയിൽ അലിഞ്ഞു ചേരണം. ഇമാം മാലിക് പറഞ്ഞ പോലെ അല്ലെ, ഇൽമു ദമുക വ ജിസ്മുക, ഇൽമ് നിന്റെ രക്തവും നിന്റെ മാംസവുമാണ്. അങ്ങനെ അലിഞ്ഞു ചേരണം ഈ കായികകൾ. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ, ഇതൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഓടണം അല്ലേ. തിന്നു കഴിഞ്ഞാൽ വിശപ്പ് മാറുന്നുള്ള പോലെ നമ്മുടെ മനസ്സിൽ ഇത് ഉറച്ചിരിക്കണം, എന്നാലേ ഈ കായികകൾ ഫലം ഉണ്ടാക്കുള്ളൂ. ഇല്ലെങ്കിൽ വേറൊരു, നമ്മൾ പലരുടെയും പ്രശ്നം എന്താണ്, നമ്മൾ മുഅ്തസിലത്തിലെ ആളുകളെ പോലെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അശാരിയത്തിലെ ആളുകളെ പോലെ നമ്മളെ ചിന്ത. കാരണം എന്താ, നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നാട്ടുകാരെ മുഴുവൻ പ്രസംഗം അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട് 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 നമ്മുടെ ചിന്ത അതേപോലെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല ആളുകൾക്കും പലതും കേൾക്കുമ്പോൾ സംശയം ഉണ്ടാവണം. ആയത്തുള്ള ഹദീസുകൾ കേൾക്കുമ്പോൾ അവർക്ക് തോന്നിയ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ആർഷി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് മനസ്സിൽ വരെ ഏതെങ്കിലും ഫർണിച്ചർ കടന്റെ പരസ്യത്തിൽ കണ്ട വലിയൊരു കശേര ആയിരിക്കും. അത് വലിയൊരു എളുപ്പത്തിൽ വെച്ച് ചെയ്യാനാണ്. ആ ചിത്രം വരുന്നത് എന്തുകൊണ്ടാണ്? അഷാരിയത്തിന്റെ ആളുകൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെ മുഷബ്ബിഹത്തിന്റെ ആളുകൾ അവരുടെ ചിന്ത പോലെ നമ്മൾ ചിന്ത ആയിട്ടുണ്ട്. അപ്പൊ അതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ എന്തിനു കായികകൾ, ഈ നിയമങ്ങൾ നമ്മളെ മനസ്സിൽ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കായികകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എളുപ്പമാണ് വിഷയങ്ങൾ, വളരെ എളുപ്പമാണ്. ഖവായിദുകൾ ഉണ്ടെങ്കിൽ, ഖവായിദുകളുടെ പ്രത്യേകത എന്താണ്? ഏത് പ്രശ്നങ്ങൾ പിന്നെ വന്നു കഴിഞ്ഞാലും അതൊക്കെ ഈ ഖായിദകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ മതി. ഈ ഖായിദകളോട് ചേർത്ത് വെച്ചാൽ നമുക്ക് മറുപടി കിട്ടും. അതുകൊണ്ടാണ് ഉസൂലുകൾ പണ്ഡിതന്മാർ ആദ്യത്തിൽ പഠിപ്പിക്കുന്നത്. ഉസൂലുകൾ പഠിക്കുകയാണെങ്കിൽ ആ ഉസൂലിലേക്ക് മടക്കിയാൽ മതി. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉസൂലിലേക്ക്, ഉദാഹരണത്തിന് ഒരാള് പഠിക്കണം ദുആ അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ വേണ്ട നേർച്ച അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ, അയാൾ അങ്ങനെ പഠിക്കണം. നേർച്ച അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ, ബലി അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ, അങ്ങനെ അയാൾ പഠിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയും ഇബാദത്ത് മൊത്തത്തിൽ അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന് പഠിച്ച വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇബാദത്ത് മൊത്തത്തിൽ അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന് വ്യക്തി മനസ്സിലാക്കിയ വ്യക്തിയാണെങ്കിൽ അയാള് എന്ത് ചെയ്യും, കേട്ട ഉടനെ അയാൾക്ക് കാര്യം മനസ്സിലാവും. ഏതൊരു വിഷയത്തെ കുറിച്ച് അയാൾ ചോദിച്ചാലും അത് ഇബാദത്താണോ അത് അള്ളാഹ്ക്ക് കൊടുക്കാൻ പാടുള്ളൂ, ആ കാര്യത്തിൽ പിന്നെ അയാൾക്ക് സംശയം ഉണ്ടാവില്ല. ഇത് ഇബാദത്താവുന്നുണ്ടോ അത് അള്ളാഹ്ക്കെന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇബാദത്ത് അല്ലാത്തൊന്നും അള്ളാഹ്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, ആ കായിദ അയാൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരാള് അയാള് നേർച്ച അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ, ബലികർമ്മ അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന കായിദ അയാൾ പഠിച്ചിട്ടില്ല എന്ന് നമ്മൾ ഊഹിക്കാം, സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ അയാളോട് നാളെ വന്നിട്ട് വേറെ ഒരാൾ ചോദിക്കാണ്, സഹോദര നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് നിസ്കാരം അല്ലാത്തൊരു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്കാലാവും നിസ്കാരം, അതിന്റെ വിഷയത്തിൽ ഇനി വേറെ വല്ല നിയമം വന്നിട്ടുണ്ടോ. എന്നാൽ ഒരു സുന്നി അഹ്ലു സുന്നയിൽപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാതൊരു പ്രയാസമില്ല, നിസ്കാരം ഇബാദത്താണ് എന്നാൽ അയാൾക്കറിയാം ഇബാദത്ത് അല്ലാത്തൊരു കൊടുക്കാൻ പാടില്ല. കായിദ അയാൾ മുന്നേ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ആ കായിദയിലേക്ക് ആ വിഷയത്തെ അയാൾക്ക് മടക്കാവുന്ന പ്രശ്നമുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആദ്യത്തിൽ ഖവാഇദുകൾ പഠിക്കാൻ പറഞ്ഞത്. ഖവാഇദുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മടക്കാൻ മതി. അസ്മാ സിഫാത്തിൽ വരുന്ന ഇനി ഈ ഖവാഇദുകൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഇനി വരുന്ന ഭാഗം മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമുള്ളതല്ല. ശരി, അസ്മാ സിഫാത്തിലുള്ള അർക്കാനുകൾ മൂന്നെണ്ണമാണ്. ഒന്ന്, അൽ ഈമാനു ബിൽ ഇസ്മി അവ സിഫത്തി, ഒന്നാമത്തെ കാര്യം അതാണ്, അൽ ഈമാൻ ബിൽ ഇസ്മി അവ സിഫത്തി. അള്ളാഹുക്ക് ഒരു ഇസ്മ ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കുക, അള്ളാഹുക്ക് ഒരു സിഫത്ത് ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കുക. ഉദാഹരണത്തിന് അള്ളാഹു അലീമാണെന്ന് പറഞ്ഞു, അപ്പൊ അള്ളാഹു അലീമാണെന്ന് വിശ്വസിക്കുക, അള്ളാഹ്ക്ക് ഇസ്മ അങ്ങനെ ഒരു ഇസ്മ ഉണ്ട്, അലീം എന്നൊരു ഇസ്മ അള്ളാഹുവിനുണ്ട്, അത് വിശ്വസിക്കുക. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദു ഇൽമിൻ, അവൻ ഇൽമുള്ളവനാണ് എന്ന് വന്നു സിഫത്ത്. ഉദാഹരണം വേണമെങ്കിൽ എഴുതിച്ചോളൂ, സിഫത്തിന് ഉദാഹരണമായിട്ട് ഇൽമ് എന്ന് എഴുതിച്ചോളൂ, ഇസ്മിന് ഉദാഹരണമായിട്ട് അലീം എന്നുള്ള ഇസ്മ എഴുതിച്ചോളൂ. അപ്പൊ അലീം എന്ന ഇസ്മ അള്ളാഹുവിനുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കാം. ഇൽമ് അള്ളാഹുവിനുണ്ട്, അറിവ് അള്ളാഹുവിനുണ്ട് എന്ന സിഫത്ത്, അറിവ് എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഖുർആനിലോ ഹദീസിലോ അത് വന്നതായി അറിഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാം. ഖുർആനിൽ വന്ന കാര്യമാണത്, മഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം ഇന്നഹു ലദു ഇൽമിൻ, അത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞല്ല, അള്ളാഹുവിന് ഇൽമുണ്ട് എന്ന കാര്യം വേറെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ റുക്ന് അതാണ്. രണ്ടാമത്തെ റുക്ന് അൽ ഈമാനു ബിമാ ദല്ല അലൈഹി, അങ്ങനെ എഴുതണ്ട എളുപ്പത്തിൽ, അൽ ഈമാനു ബിൽ മഅന, അൽ ഈമാനു ബിൽ മഅന, അതിന്റെ അർത്ഥം വിശ്വസിക്കുക. അപ്പൊ അള്ളാഹു അലീം എന്ന ഇസ്മുണ്ട്, അപ്പോ അലീം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്, അറിവുള്ളവൻ, അപ്പൊ ആ അർത്ഥത്തിൽ വിശ്വസിക്കാം. അള്ളാഹുവിന് ഇൽമുണ്ട്, ഇൽമ എന്ന സിഫത്തിന്റെ അർത്ഥം എന്താണ്, അറിവുണ്ട്, അപ്പൊ അറിവുണ്ട് എന്ന സിഫത്ത്, അറിവ് എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കുക, അതിന്റെ അർത്ഥം വിശ്വസിക്കാം. മൂന്ന്, അൽ ഈമാനു ബി ആസാരിഹി, അൽ ഈമാനു ബി ആസാരിഹി, അൽ ഈമാനു ബി ആസാരിഹി. ഈ പറഞ്ഞ ഓരോ സിഫത്തിനും ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ ഒരു അസറുണ്ടായിരിക്കും. അള്ളാഹു അറിവുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അസർ എന്താണ്, അള്ളാഹ് എല്ലാം അറിയുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു അറിയാത്ത ഒരു കാര്യമില്ല, എന്തൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാലും അതൊന്നും അള്ളാഹിന്റെ മുന്നിൽ മറക്കാൻ പറ്റൂല. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മോനോട് പറഞ്ഞ പോലെ, ഇന്നഹ ഇൻതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫി സമാവാതി ഔ ഫിൽ അർദി യാതി ബിഹാ അല്ലാഹ്, എത്ര ചെറുതാണെങ്കിലും എവിടെ നീ അത് കൊണ്ടേ ഒളിപ്പിച്ചാലും, ആകാശത്ത് ഒളിപ്പിച്ചാലും ഭൂമിയിൽ ഒളിപ്പിച്ചാലും, യാതി ബിഹാ അല്ലാഹ്, അള്ളാഹു അത് കൊണ്ടുവരും. അള്ളാഹ്ക്ക് അറിയാത്ത ഒരു കാര്യമില്ല, അള്ളാഹ് നിന്റെ മനസ്സിലുള്ളത് അറിയും. യഅലമു ഖായിനത്തൽ അഅയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യവും ഒക്കെ അള്ളാഹ് അറിയും. അള്ളാഹ് അറിയാത്തൊരു കാര്യമില്ല. അതാണ് ഇൽമിന്റെ അസർ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഒരു കാര്യവും മറക്കപ്പെടുകയില്ല, അവൻ എല്ലാ കാര്യവും അറിയും. യഅലമു ഖായിനത്തൽ അഅയുൻ, അതാണ് അതിന്റെ അസർ. അള്ളാഹ്ക്ക് ഇൽമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ അസർ അതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അള്ളാഹിന്റെ അസ്മാ സിഫാത്തുള്ള വിശ്വാസം ഈമാനികമായി നമ്മളെ വളരെയധികം മാറ്റുന്ന കാര്യമാണ്. നമ്മൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ ഈ വിഷയം നല്ല രൂപത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നല്ല കൽബോടുകൂടി ഇഖ്ലാസുള്ള മനസ്സോടുകൂടി പഠിക്കുകയാണെങ്കിൽ, നമുക്ക് വേറൊരു വിഷയത്തെക്കാൾ കൂടുതൽ ഈമാനികമായ മാറ്റം നൽകുന്ന വിഷയം തരും. വേറെ ഏത് വിഷയത്തെക്കാൾ, നിങ്ങൾ ഏത് വിഷയം പഠിച്ചാലും ദീനുമായി ബന്ധപ്പെട്ട ഏതൊരു ഇൽമിനേക്കാളും കൂടുതൽ നിങ്ങളുടെ ദീനിൽ മാറ്റം ഉണ്ടാക്കുക, നിങ്ങളുടെ ഈമാനികമായ അവസ്ഥയിൽ മാറ്റം ഉണ്ടാക്കുക ഈ ഇൽമായിരിക്കും. കാരണം ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് അള്ളാഹ് ആരെന്ന് ശരിക്കും മനസ്സിലാവും. യഹൂദന്മാരെ പറ്റി അള്ളാഹ് എന്താ പറയുക, മുശ്രിക്കുകളെ പറ്റി വമാ ഖദറുല്ലാഹ ഹഖ ഖദറി, വമാ ഖദറുല്ലാഹ ഹഖ ഖദറി. അള്ളാഹുവിനെ അവർ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹ് ആരാന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. والارض جميعا قبضته يوم القيامه والسماوات مطويات بيمينه ഭൂമി والارض جميعا قبضته يوم القيامه ഭൂമി അവന്റെ കയ്യിൽ ഒരു പിടി ആയിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. والسماوات مطويات بيمينه ഏഴ് ആകാശങ്ങൾ മുഴുവൻ അവന്റെ കയ്യിൽ ചുരുട്ടി പിടിക്കും, അവന്റെ വലതു കൈ ചുരുട്ടി പിടിക്കും. അത് മനസ്സിലാക്കുന്ന ഒരുത്തന്റെ അവസ്ഥ എന്താണ്, ഈ ആകാശഭൂമികൾ ഒന്നാകെ അള്ളാഹുവിന്റെ കയ്യിൽ ചുരുട്ടി പിടിക്കാനുള്ളൂ, പേപ്പർ ചുരുട്ടുന്ന പോലെ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞ പോലെ യത്വി സമാഅ കതയ്യിൽ ഇസ്സിജില്ലി, സിജില്ലി മിനൽ കുതുബ്, ആർസത്തെ ഖുർആൻ ആയത്തു പുസ്തകത്തിൽ നിന്നുള്ള ഏടുകൾ ചുരുട്ടി പിടിക്കുന്നത് പോലെ അവൻ ആകാശത്തെ ചുരുട്ടി പിടിക്കുന്നതാണ്. അത് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ച് അള്ളാഹിന്റെ ഗൗരവം എന്താന്ന് മനസ്സിലാവും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉദിന അലി ഔ അഫൻ അദിന അലി അൻഹ أذن لي أن أحدث لكم عن ذيك ഒരു കോഴിയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ അള്ളാഹു എനിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ദീക്ക് എന്ന് പറഞ്ഞ ഒരു മലക്കാണ്, പല അഭിപ്രായമുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു മലക്കിന്റെ പേരാണ്, ചില ആൾക്കാർ പറഞ്ഞു കോഴിന്റെ രൂപത്തിലുള്ള ഒരു മലക്കാണ്, പല അഭിപ്രായങ്ങൾ. എന്തായാലും ഒരു മലക്കിനെ കുറിച്ച് പറഞ്ഞു തരാൻ എനിക്ക് അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു. എന്താണ് ഈ മലക്കിന്റെ പ്രത്യേകത, അതിന്റെ തല പരടി അതെവിടെയാണ്, അർഷിന്റെ താഴെയാണ്, അവിടെയാണ് അതിന്റെ പെരടി മുട്ടിക്കിടക്കുന്നത്. ഒറിജിലാഹു തഹ്തൽ ഒറിജിലാഹു അലൽ അർദ്, അതിന്റെ കാലുകൾ ഭൂമിയിൽ തൊട്ടിരിക്കുന്നു. ബന്ധിരിക്കുന്ന വലുപ്പം ഏഴാകാശത്തിനേക്കാൾ വലുപ്പമുള്ള മലക്കാണിത്, അത്ര വലിയ മലക്കാണ്. അതിന്റെ പെരടി അള്ളാഹിന്റെ അർഷിന്റെ മേലാണ്, അവിടെ അർഷിന്റെ താഴത്താണ്. അതിന്റെ കാലുകൾ ഭൂമിയിലാണ്, അത്ര വലിയ മലക്കാണ്, അത്ര ഭീമാകാരനായ മലക്കാണ്. ഏറ്റവും വലിയ മലക്കാണ് ഇത് എന്നുള്ളത് എനിക്കറിയാം. അള്ളാന്റെ ഒമയ അലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, എന്റെ റബ്ബിന്റെ പട്ടാളത്തെ കുറിച്ച് അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഇത് ഏറ്റവും വലിയ മലക്കാണെന്ന് എനിക്കറിയില്ല, ഒരു വലിയ മലക്കാണ്. എന്തായാലും ഏറ്റവും വലിയ മലക്കാണെന്ന് എനിക്കറിയില്ല അല്ലെ. ഖുർആൻ അള്ളാഹ് പറഞ്ഞ ഒമയ അലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, എന്റെ റബ്ബിന്റെ പട്ടാളത്തെ കുറിച്ച് അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അത് ചിലപ്പോ ഇനി ഇതിനും വലുത് ഉണ്ടായിരിക്കും, നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹു ആണ്, ഇതെന്തായാലും വലിയൊരു മലക്കാണ്, വളരെ വലിയ മലക്കാണ്. ആ മലക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഈ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ സുബ്ഹാനക റബ്ബന ഔ സുബ്ഹാനക റബ്ബുന മാ അഅ്ളം സുബ്ഹാനക മാ അഅ്ളമക റബ്ബുന സുബ്ഹാനക അല്ലാഹു നീ പരിശുദ്ധനാണ്, സുബ്ഹാനല്ലാഹ് മാ അഅ്ളമക റബ്ബുന, നീ എന്തു മാത്രം അഅ്ളമത്തുള്ളവനാണ്, മഹത്വമുള്ളവനാണ് എന്ന് ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മലക്കിനോട് മറുപടി നൽകപ്പെടുമെന്നാണ്, ഫഇന്നഹു ലാ യഅലമു ദാലിക മൻ ഹലഫ ബി കാദിബ, എന്റെ പേരിൽ കള്ളസത്യം ചെയ്തവന് ആ മഹത്വം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അള്ളാഹിന്റെ പേര് അള്ളാഹി എന്ന് പറഞ്ഞിട്ട് കള്ളസത്യം ചെയ്യാൻ അവന് പറ്റിയ എന്തുകൊണ്ടാണ്, അവൻ അള്ളാഹിനെ ശരിക്കും മനസ്സിലായിട്ടില്ല, ആരാണ് അള്ളാഹു എന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവൻ അള്ളാഹി ഇട്ടത്. അപ്പൊ ഈ ഹദീസ് വലിയ പാഠമാണ്. അള്ളാഹിനെ കുറിച്ച് ഒരാൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, അയാൾ ഈ ജാതി വർത്തമാനം പറയില്ല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്ന ഇൽമാണ്. ആ ഇൽമ് ഏറ്റവും പ്രധാനപ്പെട്ടതായത് അള്ളാഹുവിനെ കുറിച്ചാണ് ആ ഇൽമ് സംസാരിക്കുന്നത് എന്നതുകൊണ്ടാണ്. ونكتفي هنا ونصلي ونسلم على خاتم الأنبياء والمرسلين وآخر دعوانا الحمد لله رب العالمين.